ചോദ്യം ഇതാണ്, ഇന്ന് പകൽക്കാലം നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് കർത്താവിന്റെ കാഹളം കേൾക്കുന്നുവെങ്കിൽ എത്ര പേർക്ക് പോകുവാൻ താല്പര്യമുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയാം നിങ്ങളെല്ലാവരും കൈപൊക്കും. എന്നാൽ കർത്താവിന്റെ കാഹളം മുഴങ്ങിയാണ് എത്ര പേർക്ക് പോകുവാൻ തക്കവണ്ണം കഴിയും എന്ന ആത്മാർത്ഥമായി ധൈര്യമുള്ളവർ എത്ര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലരുടെ കയ്യിൽ പൊങ്ങിയില്ലെന്ന് വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൈ വെക്കുവാനൊന്നും ഞാന് പറയുന്നില്ല. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും കൈ കരങ്ങൾ ഒരുപോലെ പൊങ്ങണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളെല്ലാം ഇന്ന് കർത്താവിന്റെ വരവ്, ഇന്ന് പകൽക്കാലം നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ആമേൻ പറയുന്നതിന് മുമ്പായി നമ്മുടെ കർത്താവിന്റെ കാഹളം മുഴങ്ങുന്നുവെങ്കിൽ ഒരു വ്യക്തി പോലും തള്ളപ്പെട്ടു പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. അതാണ് നമ്മളെ കുറിച്ച് ദൈവത്തിൻ്റെതായ പ്ലാനും. എന്നാൽ നമ്മൾ നേരത്തെ കേട്ടതുപോലെ ജീവിതത്തിൻ്റെതായ സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും പല കോർണറുകളിലും നമ്മൾ കടന്നു നിന്നിട്ട് ജീവിതത്തിൻ്റെതായ കടുംപിടുത്തത്തിൽ പലപ്പോഴും ദൈവകൃപ നഷ്ടപ്പെടുത്തിയതായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്, കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവജനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് പറയുവാനുള്ളത് ഏത് വശത്താണ് നമുക്ക് പോരായ്മ സംഭവിച്ചിരിക്കുന്നവോ ആ പോരായ്മകളെ നികത്തിയിട്ട് മറ്റൊരു ദിവസത്തേക്കല്ല, മറ്റൊരു സന്ദർഭത്തേക്കല്ല, അടുത്ത ആഴ്ചയ്ക്കല്ല, അടുത്ത വർഷത്തേക്കല്ല നമുക്ക് ശരിയാകേണ്ടത്, ഇപ്പോൾ ഈ നിമിഷത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ച കഴിഞ്ഞ രാത്രി കാലം ഓർപ്പിച്ചതുപോലെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെതായ ശക്തി മറ്റൊരു ദിവസത്തേക്ക് അത് പ്രാപിക്കുവാൻ മാറ്റിവെക്കുകയല്ല. ആ കൂടിയിരുന്നവരുടെ മുമ്പിൽ മനസ്സോടുകൂടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരെ ദൈവം അഭിഷേകം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം വായിച്ചതായ വേദഭാഗത്തിൽ നമ്മൾ വായിച്ചിങ്ങനെയാണ്, ഒന്നാമത്തെ ഏഴാമത്തെ വാക്യത്തിൽ ജയിക്കുന്നവന് എന്ത് ചെയ്യും? ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അതാ ഈ ഭാഗത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറയുകയുണ്ടായി, ദൈവം നമ്മുടെ ദൈവമായിരിക്കുക, നാം അവന്റെ മക്കളായി തീരുക. എന്നാൽ ഇവിടെ കർത്താവിന്റെ വചനം പ്രത്യേകം ഓർപ്പിക്കുന്നതായ കാര്യം ആർക്കാണ് നൽകുന്നത്? ആർക്കാണ്? ജയിക്കുന്നവന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരീക്ഷ അപ്പിറയതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പരീക്ഷയ്ക്ക് വേണ്ടി നീ ചിലപ്പോൾ 4 മണിവരെ ഇരുന്ന് പഠിച്ചെന്ന് വരാം, പ്രയോജനമില്ല. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്തെന്ന് വരാം, പ്രയോജനമില്ല. പക്ഷെ പരീക്ഷ എഴുതി ജയിക്കുന്നവന് മാത്രമേ പ്രയോജനമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പരീക്ഷയ്ക്ക് പോയി, ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച ആളാണ്, ആ സബ്ജക്റ്റിന്റെ പുസ്തകം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ കിടക്കുന്നതായ എന്റെ കട്ടിലിൽ എന്റേതായ പുസ്തകം ഉണ്ടായിരുന്നു, ഞാൻ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതെല്ലാം നല്ല കാര്യമാണ്. നീ പരീക്ഷയ്ക്ക് ജയിച്ചോ? നീ പരീക്ഷയിൽ ജയിച്ചോ? പരീക്ഷയിൽ ജയിക്കുന്നില്ലായെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നത് നിനക്ക് കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയില്ല. പുതിയ ഭൂമിയെക്കുറിച്ചും പുതിയ ആകാശത്തെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തോടെ ഞാൻ അത് നീണ്ട ആ വിഷയത്തോടെ ഞാൻ കടന്നു വരുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെതായ ആത്മാവിന് ഇന്ന് പകൽക്കാലം നമ്മളോട് പറയുവാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, നാം തോൽക്കുന്നവരുടേതായ കൂട്ടത്തിൽ ഒരിക്കലും അകപ്പെടുവാൻ തക്കവണ്ണം പാടില്ല, പരാജയപ്പെടുന്നവരുടേതായ കൂട്ടത്തിൽ അകപ്പെടുവാൻ തക്കവണ്ണം പാടില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് അതിന്റെ മാതൃകയായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ യാഗമായതുകൊണ്ട്, നമുക്ക് വേണ്ടി അവൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടതുകൊണ്ട്, അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട്, അവൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ കാൽവരി തന്നെ തന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ദൈവം അവന് ജയം നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെതായ ആ ചരിത്രം ജീവചരിത്രം പഠിക്കുമ്പോൾ, നാം സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, അവനെ നോക്കി പരിഹസിച്ചവർ അനേകരാണ്. ഹല്ലേലൂയ. അവന്റെ മുഖത്ത് തുപ്പിയവർ അനേകരാണ്, അവനെ ചാട്ടുകൊണ്ട് അടിച്ചവർ അനേകരാണ്, അവനെ വാക്കുകൾ കൊടുക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചവർ അനേകരാണ്. എന്നാൽ ഹല്ലേലൂയ, അവരുടെ ഒക്കെ മുമ്പേ അവൻ തന്നെ താൻ താഴ്ത്തി. ഹല്ലേലൂയ, കർത്താവായ യഹോവയായ ദൈവത്തിൻ്റെതായ വചനം അനുസരിച്ച് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് ഹല്ലേലൂയ ദൈവം അവനെ ഉയർത്തിയതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയും. ഞാൻ ഇന്നലെ രാത്രി കാലം പറഞ്ഞതുപോലെ, നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തുമോ സമ്പൂർണമായി ഏൽപ്പിക്കുമോ? ദൈവം നിന്നെ ഉയർത്തുന്നവനായ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ നമ്മൾ കേട്ടല്ലോ, അതായത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായ ആയിരിക്കുന്നതായ നമ്മള് പലരും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും അങ്ങനെ അതിൻ്റെതായ സാക്ഷികളാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു, ഉള്ളതോ എല്ലാം കർത്താവിന് വേണ്ടി കൊടുത്ത ഇറങ്ങി തിരിച്ചതായ തലമുറയെ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം നിങ്ങളോട് പറയുവാൻ തക്കവിടുമുള്ളതായ ഒരു കാര്യം, അനുഗ്രഹത്തിൻ്റെതായ കൂമ്പാരം വന്നു കൂടുമ്പോൾ പലപ്പോഴും അനുഗ്രഹം തരുന്നതായി ദൈവത്തെ മറന്നു കളയുന്നതായ ഒരവസ്ഥ ഇന്നത്തെ തലമുറയിൽ നാം കണ്ടുവരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ കണ്ടിട്ട്, ദൈവത്തെ കണ്ടിട്ട്, അവന്റെ മഹത്വം അറിഞ്ഞിട്ട്, അവന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ട്, ഉള്ളതെല്ലാം കളഞ്ഞ്, ഉള്ളതെല്ലാം ത്യജിച്ച്, ഉള്ളതെല്ലാം ത്യാഗം ചെയ്ത് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. എന്നാൽ അതായത് തലമുറകൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവം അവരെ, അതായത് പിതാക്കന്മാർ, അതായത് നഷ്ടപ്പെടുത്തിയത്, പിതാക്കന്മാർ കളഞ്ഞത് ഒക്കെയും അതിനതായ പലിശയോടുകൂടെ തിരികെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ കുഞ്ഞുങ്ങൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാണ് സ്വർഗം, ഇതാണ് സർവം എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ആശ്രയിക്കുന്നതായ ഒരവസ്ഥ കടന്നു വന്നിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഈ അവസ്ഥ കടന്നു വരുമ്പോഴാണ് ഈ അവസ്ഥയിലായിരിക്കുന്നതായ ജനം കർത്താവിൻ്റെതായ ശബ്ദം കേട്ടാൽ, കാഹളത്തിൻ്റെതായ ശബ്ദം കേട്ടാൽ അത് പോകുമോ? പ്രൈസ് ദ ലോർഡ്. പോകത്തില്ല. പ്രൈസല. അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന് വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നത് ജയിക്കുന്നവന് വേണ്ടി മാത്രമേ ഹല്ലേലൂയ കിരീടം ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം ജയിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഒരു സമർപ്പണത്തിനായ പ്രാർത്ഥന നമുക്ക് ആവശ്യമായിരിക്കുന്നു. പ്രൈസല. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4:13 അതിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രൈസ് ദ ലോർഡ്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:13 വായിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കൂടെ കൂടെ പറയാറുള്ളത് പോലെയും ഓർപ്പിക്കാറുള്ളത് പോലെയും നമ്മുടേതായ ശക്തി, ഒരു മനുഷ്യൻ്റെതായ ശക്തി, ഒരു മനുഷ്യനുള്ളതായ ശക്തി എത്ര എത്ര എന്ന് പറഞ്ഞാലും ഹല്ലേലൂയ പലപ്പോഴും ലോകത്തെ ജയിക്കുവാനുള്ളതായ ശക്തിയായിട്ട് മാറുന്നില്ല. ലോകത്തെ ജയിക്കണമോ, ലോകത്തിൻ്റെതായ ശക്തിയെ ജയിക്കണമോ, ലോകത്തിൻ്റെ ആകർഷണത്തെ ജയിക്കണമോ, നമുക്ക് വേണ്ടുന്നത് നമ്മുടെ സ്വന്തം ശക്തിയല്ല, നമുക്ക് വേണ്ടുന്നത് അത്യന്തമായ ശക്തിയാണ്, ഉയരത്തിലെ ശക്തിയാണ്. ആ ശക്തി നമ്മൾ പ്രാപിക്കാത്തിടത്തോളം കാലം ലോകത്തെ നമുക്ക് ജയിക്കുവാൻ തക്കവണ്ണം കഴിയയില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നാം എവിടൊക്കെയാണ് ജയിക്കേണ്ടത്, ഏത് ഭാഗത്തൊക്കെയാണ് ജയിക്കേണ്ടത്? ഹല്ലേലൂയ. നാം നമ്മുടെ ജഡത്തെ ജയിക്കണം. പ്രൈസ് ദ ലോർഡ്. നാം നമ്മുടെ ലോകത്തെ ജയിക്കണം. ഹല്ലേലൂയ. ഇവിടെ കർത്താവായ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, പുതിയ ആ ആകാശത്തിൽ, പുതിയ സ്ഥലത്ത് കർത്താവ് ഒരുക്കുന്നതായ ആ പുതിയ സ്ഥലത്ത് കടന്നു പോകാത്തതായ ആൾക്കാരുടേതായ ഒരു വലിയ പട്ടി അവിടെ പറയുന്നുണ്ട്. ഒന്നാമത് ആരാണ് പറയുന്നത്? ഒന്നാമത് ആ കൂട്ടത്തിൽ ആരാ പറയുന്നത്? ആര? പീരുക്കൾ. ആ പീരുക്കൾ അവിടെ പോയില്ല. പീരുക്കൾ സ്വർഗരാജ്യത്തിൽ കടക്ക. ആരായിരിക്കും പീരുക്കൾ? ആരായിരിക്കും? ആ ധൈര്യമില്ലാത്തവരാ പീരുക്കൾ എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ ദൈവം എന്ന് പറയുവാൻ തക്കവണ്ണം പലപ്പോഴും മടിക്കുന്നവരാ. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ? ഭയമുള്ളതുകൊണ്ടാ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് എന്റെ ദൈവമാണ്, ഞാൻ വിശ്വാസിയാണ്, ഞാനൊരു ബന്ധുക്കാരനാണ്, ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാണ് നിറയപ്പെട്ടവനാണ്, നിറയപ്പെട്ടവളാണെന്ന് പലപ്പോഴും പല സ്ഥലത്തും പറയുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭീരുത്വമാണ്. ഞാൻ ഓർക്കാറുണ്ട് പണ്ട് നമ്മൾ ഡൽഹിയിലായിരുന്നപ്പോഴും അതുപോലെ ട്രിവാൻഡ്രത്തൊക്കെ ആയിരുന്നപ്പോഴും പലരും ആരാധനയ്ക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? ആരാധനയ്ക്ക് പോകുന്നത് അവരുടെ കയ്യിൽ ബൈബിൾ കാണും. പക്ഷേ ബൈബിൾ ഏതെങ്കിലും ഒരു വീക്കിലിക്കകത്ത് പൊതിഞ്ഞതോ അല്ലെങ്കിൽ ഒരു പേപ്പർ കൊണ്ട് പൊതിഞ്ഞതോ ആയിരിക്കും. കണ്ടാൽ ആരും വിചാരിക്കരുത് ഇവൻ ബൈബിളിൽ എടുത്താണെന്ന് വിചാരിക്കരുത്. അതുപോലെ തന്നെ ഇവൻ ആരാധനയ്ക്ക് പോവാണെന്ന് വിചാരിക്കരുത്. പക്ഷെ അകത്തെന്താണ്? ബൈബിളാണ്, ഭീരുവാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് എന്നാ, ദൈവത്തിന്റെ വചനം പറയുന്നത് ഭീരുക്കൾ ആരും എവിടെ പോകുകയില്ല, സ്വർഗരാജ്യത്തിൽ കടന്നു പോകുകയില്ല. ഒരിക്കല് ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ അവിടെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായ ഉമ്പ്രാണ്ട് കടന്നു വരുവാൻ തക്ക വേണ്ടി അദ്ദേഹം മരിച്ചുപോയി. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നി അദ്ദേഹം മരിച്ചത്. ഉമ്പ്രാണ്ട് ഒരിക്കൽ അവിടെ അദ്ദേഹം ഇവിടെ കടന്നു വന്നപ്പോൾ അദ്ദേഹം റുമേനിയയിൽ നടന്നതായ ഒരു സംഭവം താൻ അവിടെ സ്റ്റേജിൽ വിവരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സ്ഥലത്ത് ഒരു സീക്രട്ട് കോൺഗ്രിഗേഷണൽ അത് കണ്ടുപിടിക്കപ്പെട്ടിട്ട് പോലീസുകാർ കടന്നു വന്നിട്ട് തോക്കുമായിട്ട് കടന്നു വന്നിട്ട് അവർക്കൊരു അവസരം കൊടുക്കുകയാണ്. നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ത്യജിച്ചു പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈബിള്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ബൈബിള് കൊണ്ടുവന്ന് ഡോറിൽ കൊണ്ടുവച്ചേക്കുക. ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു ബൈബിൾ ഡോറിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ജീവനോടെ നടന്നു പോകണമെങ്കിൽ ബൈബിളിൽ തുപ്പണം എന്നിട്ട് നടന്നു പോകാം. നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണാം, ഇവിടെ നിങ്ങൾക്ക് ജീവനോട് നിങ്ങളെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇവിടെ നിങ്ങൾക്ക് ജീവനോട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വഴിയിലുള്ളതായ ബൈബിളിൽ തുപ്പണം, നടന്നു പോകാം. ആരാധിച്ചുകൊണ്ടിരുന്നവർ അനേകർ ഉണ്ടായിരുന്നു. അനേകർ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റിട്ട് ഓരോരുത്തരും ജീവനെ ആ കൂടുതൽ സ്നേഹിച്ചവർ അവർ ബൈബിളിനെ തുപ്പിയേച്ച് നടന്നു പോവാൻ തക്കണമിടയായി. എന്നാൽ അദ്ദേഹം പറയുകയുണ്ടായി, അവിടെ അതായത് 14 വയസ്സുള്ളതായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടേതായ ചാൻസ് വന്നപ്പോൾ അവളും എഴുന്നേറ്റു. ആ വഴിക്കൂടെ തന്നെ മറ്റുള്ളവർ നടന്നു പോയതായ അതേ വഴിക്കൂടെ തന്നെ അവളും നടന്നുപോയി. എന്നിട്ട് അവൾ ബൈബിളിന്റെ അടുക്കൽ ചെന്ന് മുട്ടുകുത്തി. മുട്ടുകുത്തിയിട്ട് അവൾ ബൈബിള് അവിടെ കയ്യിലെടുത്തു. എന്നിട്ട് അവൾക്ക് അവിടേതായ ഡ്രസ്സ് കൊണ്ട് ആ ബൈബിളിന്റെ തുപ്പലൊക്കെയും തുടച്ചു മാറ്റിയിട്ട് അവൾ ബൈബിളിന്റെ തെരുതുര ഉമ്മ ചെയ്തു. അത് കണ്ടുകൊണ്ടിരുന്നതായ പടയാളികൾ അവളെ അവിടെ വെച്ച് തന്നെ കൊന്നു. ഞാൻ പറഞ്ഞത് ഭീരുക്കൾ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. ഇന്ന് നാം ദൈവജനമേ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. പലപ്പോഴും ദൈവമകനെന്ന് പറയുവാൻ, ദൈവമകൾ എന്ന് പറയുവാൻ നമ്മൾ ധൈര്യം കാട്ടാറുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് ഭീരുക്കൾ ദൈവത്തിന്റെ രാജ്യം അവകാശമാക്കിയില്ല. പ്രൈസ് ദ ലോർഡ്. അടുത്തത് രണ്ടാമത്തെ കൂട്ടുകാരാണ് അവിശ്വാസികൾ. അവർക്കും ദൈവത്തിന്റെ രാജ്യം അവകാശമാക്കുവാൻ തക്കവണ്ണം കഴിയയില്ല. എബ്രായ ലേഖനം 3:18 വായിച്ചേ. എബ്രായ ലേഖനം 3:12 പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ കൂടെ കൂടെ ഓർപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. എന്റെ ദൈവത്തെ, ദൈവത്തിൻ്റെതായ വചനത്തെ, ദൈവത്തിന്റെ വാക്തത്വത്തെ, ദൈവത്തിൽ നമ്മളോട് തിരിക്കുന്നതായ ഉടമ്പടിയെ പലപ്പോഴും വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുന്നതായ ഒരവസ്ഥ. ഹല്ലേലൂയ. വിശ്വാസികളാണെന്ന് പേരുന്നുണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും ഹല്ലേലൂയ വിശ്വാസമില്ലാത്തതായ ഒരവസ്ഥ. പ്രൈസ് ദ ലോർഡ്. ഞങ്ങൾ പണ്ട് ഓർക്കാറുണ്ട്, ഞങ്ങൾ പണ്ട് ഈ ടീമായിട്ട് നടന്നതായ സമയത്ത് ഒരിക്കൽ എനിക്ക് തോന്നുന്നു ഹൈറേഞ്ചിലാണെന്ന് തോന്നുന്നു, ഞങ്ങളിങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊക്കിയെടുത്ത ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ടീമായിട്ട് വർക്ക് ചെയ്യുന്നതായ സമയത്ത് ഒരിക്കൽ ചായക്കട എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് കയറി ചായ കുടിക്കാൻ പോയി. ചായക്കട എന്നൊരു ബോർഡ് കണ്ടിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ചായ കുടിക്കാൻ പോയപ്പോൾ അകത്ത് കയറി ആൾക്കാരോട് ചോദിച്ചോ, പറഞ്ഞു ഇവിടെ ചായയില്ല പാലുമില്ല. പേരെന്തുവാണ്? ചായക്കട. നമ്മുടെ വിശ്വാസം ഇങ്ങനെയാണോ? വിശ്വാസം നമ്മുടെ പേരെന്തുവാണ്? നമ്മുടെ പേരെന്തുവാണ്? വിശ്വാസി. പ്രൈസ് ദ ലോർഡ്. എന്നാൽ നമ്മൾ ആരാണ്? പലപ്പോഴും പല വിഷയത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുമ്പോൾ ഈ ചായക്കടയുടെ കാര്യം പറഞ്ഞ പോലെയാ. പ്രൈസ് ദ ലോർഡ്. പല കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവും കാണുകയില്ല, വിശ്വാസവും കാണുകയില്ല. പലപ്പോഴും അവിശ്വാസികളെക്കാളും, അതായത് വെറും ഹീനതയില്ല കടന്നു പോകുന്നത്, പല വിശ്വാസികളെ കുറിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്നാൽ ദൈവനമേ, ഇന്ന് പൽക്കാലം ദൈവനം കേൾക്കുന്നതായ ദൈവനമേ, നമ്മുടെ ജീവിതം ഒരിക്കലും ഈ പട്ടികയിൽ കടന്നു വരരുത്. അവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ കാര്യമായിട്ട് പഠിപ്പിക്കുന്നു. എന്ന് ചോദിച്ചാൽ ഇവരും എവിടെ കടക്കുകയില്ല, സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ദൈവത്തിൻ്റെതായ ജീവബുദ്ധി പുസ്തകത്തിൽ പേരെഴുതിയവർക്ക് മാത്രമേ ഇതിലുള്ള കടക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ സഭായോഗത്തിൽ ഞാൻ ഈ പ്രസംഗം പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഹല്ലേലൂയ പല പല വിധത്തിലുള്ളതായ കളങ്കങ്ങളും പല വിധത്തിലുള്ളതായ കാപട്യങ്ങളും കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ഫിൽട്ടർ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ മെമ്പേഴ്സിനെയല്ല ഫിൽട്ടർ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തെയാണ് നമുക്ക് ഫിൽട്ടർ ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇന്ന് അരിപ്പ് കൊണ്ട് അരിക്കണം, ദൈവജനമാകുന്നതായ അരിപ്പ് കൊണ്ട് അരിച്ചെടുത്തിട്ട് അതിൽ എന്തെങ്കിലും ശേഷിച്ചിരുന്നെങ്കിൽ മാത്രമേ അവർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കർത്താവിന്റെ ശബ്ദം കേൾക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആൾ നമ്മൾ വായിക്കുന്നത് അരക്കപ്പെട്ടവർ. അരക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അറപ്പായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്ക വേണം യാതൊരു കുഴപ്പമില്ലാത്തവർ. ഒന്ന് വായിച്ചേ ആ രണ്ട് പത്രോസിന്റെ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വായിച്ചേ. രണ്ട് പത്രോസ് സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 2:20. അവിടെ വായിക്കുന്നത് ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്തുതി ആദ്യത്തേലും എന്തായി, വഷളായി എന്ന് പറഞ്ഞാൽ എന്താ പടി പിടികിട്ടിയത്? ഒരു സമയത്ത് എല്ലാം മലിനമാണ്, എല്ലാം വേണ്ടാത്തതാണ്, എല്ലാം മോശമാണ്, ദൈവം അംഗീകരിക്കാത്തതാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചതായ അതേ കൂട്ടർ തന്നെ തിരിഞ്ഞ് വീണ്ടും അതേ കാര്യത്തിലേക്ക് കടന്നിരുന്നു. അറക്കപ്പെട്ടതായ കാര്യം വീണ്ടും ചെയ്യുവാൻ യാതൊരു മടിയുമില്ല. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ് കഴിയുന്നത് അതിനെ ആ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് എന്താണ്, ഛർദ്ദിയിലേക്ക് തിരികപ്പെട്ടതായ ഒരു നായ പോലെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തില്, നമ്മുടെ വിശ്വാസികളുടെ ഇടയില്, പെന്തക്കോസ്തുകാരുടെ ഇടയില്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പലതും കളഞ്ഞതും ത്യജിച്ചതും പലതും പാപമാണെന്ന് പറഞ്ഞതും ഇന്ന് കൊത്തിപ്പിടിച്ചുകൊണ്ട് പലരും ഹല്ലേലൂയ, അതായത് പൊക്കി പിടിക്കുവാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല. കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതല്ല പോലെ ലജ്ജയായതിൽ മാനമായി തോന്നുന്ന ഒരു കാലയളവിലേക്ക്, ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് ഞാൻ ാണ് എന്നാൽ കർത്താവ് തന്റെ ശബ്ദം കേൾപ്പിക്കുന്നത് അവരെ കൊണ്ടുപോകാനായിട്ടല്ല, ഹല്ലേലൂയ, തന്റേതായ തുലാസ് വെച്ച് തൂക്കു നോക്കുന്നതായ ഒരു സമയമുണ്ട്. അന്ന് ഞാൻ നിങ്ങളും നേരെ നിൽക്കുന്നുവെങ്കിൽ അവർക്ക് മാത്രമേ അവരുടെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, നമ്മുടെ കാണുമ്പോൾ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടുന്നത് ഹല്ലേലൂയ ഈ ലോകത്തിലെ കുറെ ചുറ്റുപാടുകളല്ല. ഞാൻ കഴിഞ്ഞ രാത്രി കാലം പറഞ്ഞതുപോലെ അതൊക്കെ ആവശ്യമാണ്, ഇതെല്ലാം ആവശ്യമാണ്. കുടുംബം ആവശ്യം, ചുറ്റുപാട് ആവശ്യം, വീടാവശ്യം, ജോലി ആവശ്യം, നമുക്ക് എല്ലാം നല്ലതാണ്. എന്നാൽ ദൈവകൃപ നഷ്ടപ്പെടുത്തുന്നത് ഒന്നും നമുക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെടുത്തുന്നതായ ഏതെങ്കിലും വിധത്തിലുള്ളതായ സംഗതികൾ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഭവന വീട്ടിലുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, അവയൊക്കെയും പരിതജിക്കുവാൻ തക്കവണ്ണം നമ്മൾ സന്നദ്ധരാകണം. അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നേരത്തെ പറഞ്ഞ ചായക്കടയുടെ കാര്യമേ ആകുന്നുള്ളൂ. പേരുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്. പലപ്പോഴും നിങ്ങൾ പലപ്പോഴും കാണുന്നവര് നിങ്ങളെ വിശ്വാസികളെന്ന് ചിന്തിച്ചേക്കാം, വിളിച്ചേക്കാം. എന്നാൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ, കഴിഞ്ഞ രാത്രി ഞായറാഴ്ച പറഞ്ഞതുപോലെ, പലപ്പോഴും പലരും അത് കണ്ണീർ വടിക്കേണ്ടതായ, കണ്ണീർ തൂവേണ്ടതായ സമയമായി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അടുത്തായിട്ട് നമുക്ക് വേറെ ഒരു ഭാഗം വായിക്കാം. ഇനി വേറെ അടുത്ത നമ്മൾ അടുത്ത ഭാഗം എന്താണ് വായിക്കുന്നത്? അരക്കപ്പെട്ടത് അടുത്തെന്നാണ് കൊലപാതകന്മാർ അല്ലെ? കൊലപാതകന്മാർ ആരാ കൊലപാതകൻ? കൊലപാതകൻ ആരാണ് നമ്മുടെ ദൃഷ്ടിയിൽ? ആരാ കൊലപാതകൻ? ആരാ സഹ? ആ അതെ. എന്നാൽ ഇന്നത്തെ ദൃഷ്ടിയിൽ ആരാ കൊലപാതകൻ? കടാരി കൊണ്ട് കുത്തുന്നവൻ, വെടിവെച്ച് കൊല്ലുന്നവൻ, ഇവനൊക്കെയാണ് കൊലപാതകൻ. എന്നാ കർത്താവ് പറയുന്ന ആരാണ്? ദൈവത്തിന്റെ വചനം പറയുന്ന എങ്ങനെയാണ്? ആ ഒന്ന് യോഹന്നാൻ 3:15 എന്ന് വായിച്ചേ. 1 യോഹന്നാൻ 3:15 വായിച്ചാട്ടെ. ആ സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം ആരാണ്? കൊലപാതകൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഭാഗത്തൊക്കെ അനേക സമയം നിന്ന് ചിന്തിക്കേണ്ടതായ വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നതായ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സഹോദരനെ പകയ്ക്കാതിരിക്കുവാൻ നാം ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. സഹോദരനെ പകയ്ക്കുന്നവൻ ആരാണ്? കൊലപാതകൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത് നമ്മൾ വായിക്കുന്നത് എന്താണ്? വായിച്ചാട്ടെ. ആ ആ മതി. അടുത്ത ഇനി അടുത്ത ആ റവലേഷൻ തന്നെ 7-8 വാക്യം വായിച്ചാട്ടെ. ആ ദുർനടപ്പുകാർ. ആ ആ ആ അപ്പോ ശൂദ്രക്കാർ എന്ത് ചെയ്യുന്നില്ല? ഇതൊന്നും നമ്മുടെ കൂട്ടത്തിൽ വരികയില്ല അല്ലേ? ഇതൊന്നും നമ്മുടെ കൂട്ടത്തിൽ ഇല്ല, ശൂദ്രക്കാരില്ല. എന്നാൽ ഇനി അടുത്ത ബിംബാരാധികൾ, അത് നമ്മുടെ കൂട്ടത്തിൽ ഇല്ല ദൈവത്തിൽ. ആ എന്നാൽ വേറൊരു കാര്യം ചിന്തിക്കണം. എന്താണ്? ദൈവത്തെക്കാൾ കൂടുതലായിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെക്കാൾ എന്തെങ്കിലും കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്ഥലം, ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്ഥാനം ഏതെങ്കിലും വിധത്തിൽ കുടുംബത്തിനാണോ കൊടുക്കുന്നത്? അതോ ജോലിക്കാണോ കൊടുക്കുന്നത്? അതോ സ്റ്റോക്ക് മാർക്കറ്റിനാണോ കൊടുക്കുന്നത്? എവിടെയാണ് കൊടുക്കുന്നത്? സ്ഥാനം എവിടെയാണ്? നമ്മുടെ ചിന്ത എവിടെയാണ്? ആരാധനയുടെ സ്ഥലത്ത് പോലും സമയത്ത് പോലും നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ പല പല സംഗതികളും, അതായത് വെറും നിഷ്പ്രയാസമായി, വെറും ഈസിയായി ചിന്തിക്കുന്നതായ അവസ്ഥകൾ ഇന്ന് പണ്ടത്തെ കുറച്ച് ലോകത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കേണ്ടതായ സമയത്ത് ആരാധനയ്ക്ക് പോലും, അതായത് ഭയഭക്തിയോട് ഇരിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത് 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യത്തിൽ എഴുന്നള്ളാന്ന് പറഞ്ഞ വാക്തുത്തി ചെയ്തവനായി ദൈവം, ഹല്ലേലൂയ, അവൻ നമ്മുടെ മധ്യത്തിൽ വാക്തുത്വ പ്രകാരം എഴുന്നേറ്റ് ഉണ്ടെങ്കിലോ, ഹല്ലേലൂയ, അവന്റെ സന്നിധിയിൽ ഇരിക്കുന്നതായി ദൈവം ഭയഭക്തിയോടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, ഭയഭക്തിയോടുകൂടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം കഴിയുന്നെങ്കിൽ, കഴിയുന്നില്ലെങ്കിൽ ആ ശാപ അനുഗ്രഹത്തിന് പകരം ശാപമാണ് നീ വിളിച്ചു വരുത്തുന്നത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ദൈവനെ കേൾക്കുന്നതായത് വരുമ്പേ ഇന്ന് വൽക്കാലം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിഗ്രഹവും ഉണ്ടാകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത് പറയുന്നതാ, അതാണ് ഏറ്റവും സിമ്പിളായ ഒരു സംഗതി അല്ലേ? വളരെ സിമ്പിളായ കാര്യമാണ് ബോസ്ക്. ഇന്ന് വളരെ നിസ്സാരമായി കരുതുന്നതായ ഒരു പാപങ്ങളുടെ ഒരു കൂട്ടത്തിൽ ഒന്നാണ് എന്താ? ബോസ്ക് പറയുക അല്ലെങ്കിൽ കള്ളം പറയുക. വളരെ നിസ്സാരമായ സംഗതിയാണ്. എന്നാൽ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത് അറിയാമോ, ഈ നിസ്സാരമായ സംഗതിക്ക് കർത്താവ് കൊടുക്കുന്നതായ ശിക്ഷ എന്താണ്? എന്താണ് തീം? അതുപോലെ വളരെ വളരെ സീരിയസ് ആയിട്ടൊരു ശിക്ഷയാണ്. വളരെ നമ്മളൊക്കെ അറിയാം, നമ്മളെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ഒരു ഒരു സേനാധിപൻ കടന്നു വരുന്നുണ്ട്. ആരാണെന്ന് അറിയാമോ? 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു നയമാൻ, ഓർക്കുന്നുണ്ടോ? നയമാൻ. നയമാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവന് 10 താലന്റ് വെള്ളി, അതുപോലെ 6,000 ഷേക്കൽ, അല്ല 10 താലന്റ് വെള്ളി, 6,000 ഷേക്കൽ പൊന്ന്, അതുപോലെ 10 കൂട്ടം വസ്ത്രങ്ങളുമായിട്ട് ആര് വന്ന് വരികയാണ്? നയമാൻ. ആരെ കാണാൻ വരിക? ആരെ കാണാൻ വരിക? ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്നതായ എലീശയെ കാണാൻ വരികയാണ്. ഞാൻ വിവരം വീരിക്കുന്നില്ല. എന്നാൽ എലീശയെ കണ്ടു. എലീശ പറഞ്ഞനുസരിച്ച് അവൻ 7 ആഴ്ച മുങ്ങി, അവൻ തിരികെ വന്നു. എന്നാൽ അടുത്ത് അവന്റെ വീട്ടിൽ ഒരാളുണ്ടായിരുന്നു. ആരാണെന്ന് അറിയാമോ? അവൻ ആരാണ്? അവന്റെ പേരാണ് ഗേഹസി. ഹല്ലേലൂയ. ഗേഹസി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം. അവർ വലിയ നല്ലൊരു നല്ലൊരു മില്യണറായി ലഭിക്കാൻ ആകാനുള്ളത് ഒരു ഒരു നല്ല സാധ്യതയാണ് തള്ളിവിട്ടിരിക്കുന്നത്. യജമാനൻ ഒന്നും കൈക്കൊണ്ടില്ല. താലന്തുകളോ വെള്ളികളോ അല്ലെങ്കിൽ സ്വർണങ്ങളോ വസ്ത്രങ്ങളോ ഒന്നും കൈക്കൊള്ളുന്നില്ല. അവനെ പറഞ്ഞേക്ക് വന്നതുപോലെ, ഹല്ലേലൂയ, കൊണ്ടുവന്നതുപോലെ എല്ലാം തിരികെ കൊണ്ടുപോകാൻ അവനെ പറഞ്ഞേക്കുകയാണ്. എന്നാൽ ഗേഹസിക്കുള്ളൊരു താല്പര്യം, ഇതിനെന്ത് ചെയ്യാൻ പാടില്ല, ഇതിനല്പമെങ്കിലും എനിക്ക് ഒന്ന് അപകരിക്കണം, അല്പമെങ്കിലും എനിക്കൊന്ന് സ്വായത്തമാക്കണം, അല്പമെങ്കിലും എനിക്ക് പ്രാപിക്കണം. അവൻ ഓടി, അതിന്റെ പുറകിൽ ഓടി. അവൻ വഴിക്ക് വെച്ച് കണ്ടു, മരുഭൂമി വെച്ച് അവൻ നയമാനെ കണ്ടു. നയമാൻ ഓടി വരുന്നത് കണ്ടിട്ട് ഓടി അവന് രഥത്തുനിന്ന് താഴെ ഇറങ്ങി ചോദിച്ചു, ഹൗ ആർ യു എന്ന് ചോദിച്ചു. അവർ തമ്മിൽ പറഞ്ഞു, ഐ ആം ഫൈൻ. പക്ഷേ ഞാൻ അതൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയമില്ല. ഇപ്പോ യമ്മാന്റെ വീട്ടില് ഒരു ശിഷ്യൻ വന്നിട്ടുണ്ട്. അവന് കൊടുക്കുവാൻ തക്കവണ്ണം വന്ന് ചോദിച്ച ആ ചോദ്യം ഒരു നല്ല രസമാണ്. എത്ര താലന്ത് കൊണ്ടുവന്നറിയാമോ? അല്ല, നയമാൻ എത്ര താലന്ത് കൊണ്ടുവന്നു? 10 താലന്ത് കൊണ്ടുവന്നു. ഇവന് ഈ പ്രവാചകന്റെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇവൻ ദശാംശം എപ്പോഴും ഓർമ്മയുള്ള വ്യക്തിയാ. 10-ൽ 1 എനിക്ക് തന്നേച്ചേ പോകാവൂ എന്ന ഇദ്ദേഹം പറയുന്നത്. 1 താലന്ത് എനിക്ക് തരണം, 1 താലന്ത് എനിക്ക് വെള്ളി തരണം, അതുപോലെ 2 കൂട്ടം വസ്ത്രം തരണം. എന്നാൽ നയമാൻ പറഞ്ഞു, അല്ലോ അല്ലോ യജമാനെ, അല്ലെങ്കിൽ ഗേലസിയെ 2 കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യ, നിർബന്ധിക്കുക. അങ്ങനെ അവൻ 2 വാങ്ങിച്ചുകൊണ്ട് അത് വരുന്ന വരവെന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ, ഇപ്പൊ വളരെ സന്തോഷവാനായി. ഹല്ലേലൂയ, കർത്താവിനെ അനുഗ്രഹിച്ചു, കർത്താവിനെ അനുഗ്രഹിച്ചു. ഞാൻ ഇത്രത്തോളം നാള് ഞാൻ എലിശയോട് കൂടെ നടന്നത് കൊണ്ട് കർത്താവിനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സമർത്ഥമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് വളരെ സംതൃപ്തനായി അവൻ നടന്നു വരികയാണ്. അവന്റെ വീട്ടിൽ കടന്നു വന്നപ്പോൾ ബാലന്മാരുടെ നിന്ന് സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് വന്ന ഒരു നിൽപ്പ്, എവിടാ നിൽക്കുന്നറിയാമോ? എവിടാ? എലിശയുടെ മുമ്പിൽ ഒരു നിൽപ്പ. എലിശ ചോദിക്കുകയാണ്, ഗേലസിയേ നീ എവിടെയായിരുന്നു? നമ്മുടെ വിഷയം എന്താണ്? ഹല്ലേലൂയ, പോഷ്ക. ഹല്ലേലൂയ, ഞാൻ പറഞ്ഞതായ സാരം എന്തെന്ന് ചോദിച്ചാൽ, വിഷയം എന്തെന്ന് ചോദിച്ചാൽ, നയമാൻ കളഞ്ഞിട്ട് പോയതായ, നയമാൻ സൗഖ്യമായി അവിടെ കളഞ്ഞിട്ട് പോയതായ സകല രോഗവും സകല കുഷ്ഠവും ഇവനെ കയറി പിടിച്ചു. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണെന്നറിയാമോ? പോഴ്ക്ക് പറഞ്ഞതുകൊണ്ടാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ കള്ളം പറയുവാൻ പലപ്പോഴും നമുക്ക് മടിയില്ല. ഒരു കാര്യം ഉള്ളത് ഇല്ലെന്ന് പറയുവാൻ, ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുവാൻ തക്കവണ്ണം വിശ്വാസികളായിരിക്കുന്നതായ പലർക്കും നമുക്ക് മടിയില്ലാതിരിക്കുന്നതായ ഒരു ഡൈല്യൂട്ട് വിശ്വാസിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുക. പ്രൈസ് ദ ലോർഡ്, വളരെ ഡൈല്യൂട്ടായി മാറിയിരിക്കുക നമ്മുടെ വിശ്വാസി ജീവിതം. എല്ലാം കൂടെ ചേർന്ന് പോകാം, കുഴപ്പമില്ല എന്നേ. എല്ലാം കർത്താവ് എന്നേ. കർത്താവ് നമ്മുടെ ദൈവം, ആരാ സ്നേഹവാനായ ദൈവമാണ്. അവൻ നമ്മളെ സ്നേഹിക്കുന്ന മനസ്സിലുള്ള ദൈവമാണ്. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുവാൻ മടിയില്ലാത്തതായ ഒരവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് വചനം പറയുന്നത്, ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത്, നീ അവിടെ കയറിയില്ല, ഇവിടേക്കാണ്. ഇവിടെ ചില സംഗതികളൊക്കെയും സാധിച്ചെന്ന് വരാം, പല സംഗതികളും കൂട്ടിയണക്കെന്ന് വരാം. എന്നാൽ അങ്ങനെ ചെല്ലണമെങ്കിൽ ദൈവസന്നിധിയിൽ നിന്റെ ജീവിതത്തെ നീ ഫിൽട്ടർ ചെയ്യണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്ന സമയമില്ലല്ലോ. ഹല്ലേലൂയ, അവർ വോഴ്സ് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പുകയിലത്രേ അത് 2-ാമത്തെ മരണം. പ്രൈസ് ദ ലോർഡ്. ദൈവമേ, ഇന്ന് വൽക്കാലം ദൈവം കേൾക്കുന്നതായ ദൈവമേ, നാം കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നു, കർത്താവിനെ നാം ആരാധിക്കുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു, കർത്താവിന് വേണ്ടി കൊടുക്കുന്നു. നമ്മുടെ ജീവിതവും നമ്മുടെ കൊടുപ്പും നമ്മുടെ ആരാധനയും ഒരിക്കലും നിഷ്ഫലമായി പോകരുത്. ഞാൻ വെറുതെ ആയാലും ഇത് ചെയ്തു പോയത്. ഹല്ലേലൂയ, ഞാൻ കൂടെ കൂടെ പറയാറുള്ളത് പോലെ, അതായത് നഷ്ടപ്പെട്ടു പോയ കർത്താവിന്റെ വരവിൽ വിട്ടുപോയതായ വിശ്വാസിയെപ്പോലെ ഒരു അധപ്പതനായ വിശ്വാസി വേറെ ആരും കാണുകയില്ല അല്ലേ? ഒരു അധപ്പതനായ വിശ്വാസി വേറെ ആരും കാണുകയില്ല. കാരണം ഇപ്പോൾ നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ മറ്റുള്ളവർ കുടിക്കാനും മറ്റു ഡാൻസ് ചെയ്യുവാനും സിനിമ കാണാനും ഒക്കെയും ചെന്നിരിക്കുമ്പോൾ നമ്മുടെ അവിടെ വന്നിരിക്കുക, ഇവിടെ വന്നിരിക്കുക, ആരാധിക്കാൻ വന്നിരിക്കുക, ആരാധിപ്പം വന്നിരിക്കുക, ലോകത്തിൻ്റെതായ എല്ലാം കളഞ്ഞിട്ട് ആരാധിപ്പം വന്നിരിക്കുക. എന്നാ കർത്താവിൻ്റെ നമ്മുടെ ജീവിതം ശരിയല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരുമ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമ്മളെ തള്ളപ്പെടും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടതുമില്ല, ഇവിടെ ഒന്ന് സന്തോഷിച്ചത് കിട്ടിയില്ല. അപ്പോൾ അതപ്പതിച്ചാതായ ഒരു അവസ്ഥ. ഹല്ലേലൂയ. എന്നാ ഞാൻ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന സകല മാനവരും, ഞാൻ നേരത്തെ പറഞ്ഞതായ വിഷയത്തിലേക്ക് വേണ്ടി കടന്നു, ഇന്ന് കർത്താവിൻ്റെതായ ശബ്ദം കാഹളനാദം മുഴങ്ങുന്നുവെങ്കിൽ, കർത്താവേ ഇന്ന് വൽക്കാലം ഞാൻ എന്നെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. അവരെയാണ് ദൈവം സ്വീകരിക്കുന്നത്, അവിടേതായ ജീവിതത്തെയാണ് കർത്താവ് ശരിപ്പെടുത്തുന്നത്. നമ്മുടേതായ നോട്ടം, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ കൊടുക്കു വാങ്ങലുകൾ, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ അതായത് വാക്കുകൾ, ഹല്ലേലൂയ, എങ്ങനെയായിരിക്കുന്നു? ഹല്ലേലൂയ. ഇന്ന് വൽക്കാരം ഒന്നിച്ച് ദൈവനം കേട്ടതായിരിക്കണമേ നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഏത് വഴിക്കാണ് ഞാൻ ഹല്ലേലൂയ എന്നെ ക്രമപ്പെടുത്തേണ്ടത്? എന്റെ വാക്കാണോ, എന്റെ കുടുംബജീവിതമാണോ, എന്റെ പ്രവൃത്തിയാണോ, എന്റെ ചിന്തയാണോ, എന്റെ നോട്ടമാണോ, ഏത് വശത്താണ് ഞാൻ ശരിയാകേണ്ടത്? ഹല്ലേലൂയ, കർത്താവിന്റെ വരവില് ഞാൻ തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ, ഞാൻ തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ കർത്താവ് എന്നെയും യോഗ്യനാക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണം കഴിയും? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്.